ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന്. വോട്ടെടുപ്പിന് മുന്നോടിയായി SIR പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വാദം കേൾക്കും. ഇന്ന് ജാലിയൻ വാലാബാഗ് ദിനം. ആദരാഞ്ജലികൾ അർപ്പിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കണ്ണൂർ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. പ്രതികളായ അധ്യാപകരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി യുവജന സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. ശബരിമല സന്നിധാനത്ത് വിഷു ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാൾ വിഷുപൂജ. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഗുജറാത്ത് മഹാരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ന് രാജ്കോട്ട് എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധിനഗറിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി പങ്കുചേരും. ബുധനാഴ്ച നാഗ്പൂർ എയിംസിന്റെ രണ്ടാം ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഇന്ത്യൻ റവന്യൂ സർവീസ് 78th ബാച്ച് ഓഫീസർ ട്രെയിനികളുടെ പരിശീലന സമാപന ചടങ്ങിലും പങ്കെടുക്കും. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന്. ഈ മാസം 29-നാണ് വോട്ടെടുപ്പ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ അമിത്ഷാ, തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി തുടങ്ങിയവർ ഇന്ന് വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും പ്രചാരണം ഊർജ്ജിതമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർമാരായ ഗ്യാനേഷ് ഭാരതിയും പവൻകുമാർ ശർമ്മയും ഇന്ന് പശ്ചിമബംഗാൾ സന്ദർശിക്കുന്നു. 3 ദിവസത്തെ സന്ദർശനവേളയിൽ ഇരുവരും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് കമ്മീഷണർമാർ, നിരീക്ഷകർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തും. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി SIRമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വാദം കേൾക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ട്രൈബ്യൂണൽ അംഗീകരിച്ചവർക്ക് വോട്ട് ചെയ്യാൻ അനുമതി നൽകണമെന്നും പട്ടികയിലുള്ള എല്ലാ വോട്ടർമാർക്കും തങ്ങളുടെ അവകാശം വിനിയോഗിക്കാൻ സാഹചര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച കോടതിയിൽ പുതിയ ഹർജി സമർപ്പിക്കപ്പെട്ടിരുന്നു. സംസ്ഥാനത്തെ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലുള്ള പോളിംഗ് ശതമാന കണക്ക് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അടിയന്തരമായി പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കത്ത് നൽകി. പോളിംഗ് ശതമാനവും തപാൽ വോട്ടിംഗ് സംബന്ധിച്ച കണക്കുകളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യത ഉറപ്പാക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. വോട്ടുകളുടെ അന്തിമ കണക്ക് പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാത്തത് തികച്ചും അസ്വാഭാവികമാണെന്ന് മന്ത്രി വിശ്വൻകുട്ടി കുറ്റപ്പെടുത്തി. ഇന്ന് ജാലിയൻ വാലാബാഗ് ദിനം. 1919 ഇതേ ദിവസമാണ് പഞ്ചാബിലെ അമൃത്സറിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ജാലിയൻ വാലാബാഗ് രക്തസാക്ഷികൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. സ്വച്ഛ സർവേക്ഷൻ ശുചിത്വ റാങ്കിംഗുമായി ബന്ധപ്പെട്ട് പൊതു ഇടങ്ങളിൽ ചിത്രങ്ങൾ വരച്ച് ശുചിത്വ സന്ദേശം നൽകി പാലക്കാട് നഗരസഭ. റാങ്കിംഗിൽ കഴിഞ്ഞ വർഷങ്ങളിലെ നില മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
റെയിൽവേ മേൽപ്പാലങ്ങളുടെ കൈവരികൾ, തൂണുകൾ, നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളുടെ മതിലുകൾ തുടങ്ങിയ ഇടങ്ങളിലാണ് വരകളിലും വർണ്ണങ്ങളിലുമുള്ള ശുചിത്വ സന്ദേശങ്ങൾ ആലേഖനം ചെയ്യുന്നത്. ഇതിലൂടെ ഇത്തരം പ്രദേശങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നതും മലമൂത്ര വിസർജനം നടത്തുന്നതും തടയുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ചിത്രങ്ങൾ വരച്ച ചുമരുകളിൽ പോസ്റ്ററുകൾ ഒട്ടിച്ച് വൃത്തികേടാക്കുന്നതും തടയും. കഴിഞ്ഞ വർഷം 400 താഴെയായിരുന്ന ശുചിത്വ റാങ്കിംഗ് കൂടുതൽ മെച്ചപ്പെടുത്താൻ ഉദ്ദേശിച്ചാണ് നഗരസഭ ഇത്തരം ശുചിത്വ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. April 29 മുതൽ May 12 വരെ താപനില 45 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ ഉയരുമെന്ന് കാട്ടി സിവിൽ ഡിഫൻസ് വകുപ്പ് എന്ന പേരിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കേരളത്തിൽ താപനില 54 ഡിഗ്രി ആകുമെന്ന പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയിട്ടില്ല. വ്യാജ പ്രചാരണങ്ങൾ ദുരന്ത നിവാരണ നിയമപ്രകാരം ശിക്ഷാർഹമാണെന്നും അതോറിറ്റി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. കേരളത്തിലെ ഏക ആപ്പിൾ ഗ്രാമമായ കാന്തല്ലൂർ താഴ്വരകളിൽ ആപ്പിൾ വസന്തത്തിന് തുടക്കമായി. തണുത്ത കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ മരങ്ങൾ പൂവിട്ടു തുടങ്ങിയതോടെ സഞ്ചാരികളുടെ തിരക്കേറുകയാണ്. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരം നേടിയ കാന്തല്ലൂരിൽ ഇത്തവണ മികച്ച വിളവാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
സമുദ്രനിരപ്പിൽ നിന്ന് 3500-ലധികം അടി ഉയരത്തിലുള്ള കാന്തല്ലൂർ താഴ്വാരങ്ങൾ ഇപ്പോൾ ആപ്പിൾ പൂക്കളാൽ സമൃദ്ധമാണ്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പൂക്കുന്ന മരങ്ങളിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളോടെ വിളവെടുപ്പ് ആരംഭിക്കും. റോയൽ ഡിലീഷ്യസ്, ഗ്രാനി സ്മിത്ത് തുടങ്ങി കാശ്മീരിൽ നിന്നുള്ള വിവിധയിനം ആപ്പിളുകളാണ് ഇവിടെ വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത്. തോട്ടങ്ങളിലൂടെ നടന്ന് ആപ്പിളിന്റെ രുചി നേരിട്ടറിയാൻ സാധിക്കുന്നത് ഇവിടേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. എന്നാൽ വന്യമൃഗശല്യവും കാലാവസ്ഥാ വ്യതിയാനവും വെല്ലുവിളിയാകുന്നതോടെ വലകൾ ഉപയോഗിച്ചാണ് നിലവിൽ മരങ്ങൾ സംരക്ഷിക്കുന്നത്.
പിന്നണി ഗായിക ആശ ഭോസ്ലെയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മുംബൈ ശിവാജി പാർക്കിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. ആശ ഭോസ്ലെയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സ്പീക്കർ ഓം ബിർള, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ അനുശോചനം അറിയിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് മുംബൈയിലാണ് ആശ ഭോസ്ലെ അന്തരിച്ചത്. 92 വയസ്സായിരുന്നു. കണ്ണൂർ ദന്തൽ കോളേജിലെ 1 വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് പ്രത്യേക സംഘത്തിന് രൂപം നൽകി. ജില്ലാ സൈബർ പോലീസിലെ വിദഗ്ധ സംഘം ഉൾപ്പെടെയുള്ള 7 സംഘമാണ് അന്വേഷിക്കുന്നത്. കണ്ണൂർ ASCP ഹരിപ്രസാദിനാണ് അന്വേഷണ ചുമതല. അതേസമയം നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാരായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് നിതിൻ രാജിന്റെ വീട് സന്ദർശിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് മരിച്ച സംഭവത്തിൽ പ്രതികളായ അധ്യാപകരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. KSU, യുവമോർച്ച, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളാണ് മാർച്ച് നടത്തിയത്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മ, സംസ്ഥാന സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ശബരിമല സന്നിധാനത്ത് മറ്റന്നാൾ വിഷുപൂജകൾ നടക്കും. വിഷുദിനത്തിൽ പുലർച്ചെ 4 നട തുറന്ന് വിഷുക്കണി ദർശനം ലഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
നാളെ രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം ശബരിമല ശാസ്താവിന് ശ്രീകോവിലിൽ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് വിഷുക്കണി ഒരുക്കും. ശേഷം ഹരിവരാസനം പാടി അടയ്ക്കുന്ന നട വിഷുദിനമായ മറ്റന്നാൾ പുലർച്ചെ 4 തുറന്ന് രാവിലെ 7 വിഷുക്കണി ദർശനവും വിഷുക്കൈനീട്ടവും നടക്കും. മണ്ഡലപൂജാകാലം കഴിഞ്ഞാൽ കൂടുതലായി തീർത്ഥാടകരെത്തുന്ന സമയമാണ് വിഷുപൂജാകാലം എന്നതിനാൽ സുരക്ഷ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ സന്നിധാനത്ത് പുരോഗമിക്കുകയാണ്.
വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം ഈ മാസം 26. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് തിരുവമ്പാടി വിഭാഗത്തിന്റെ നടുവിലാൽ നായ്ക്കനാൽ പന്തലുകളുടെ കാൽനാട്ടുകർമ്മം ഇന്നലെ നടന്നു. ഭൂമി പൂജയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. 20 പൂരം കൊടിയേറ്റം നടക്കും. 24 സാമ്പിൾ വെടിക്കെട്ടുണ്ടാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വൈകുന്നേരം 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെയും ഗുജറാത്ത് ടൈറ്റൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെയും പരാജയപ്പെടുത്തി. കായംകുളത്ത് അപകടത്തിൽപ്പെട്ട യുവതി ലൈംഗിക അതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ. OP കാണിച്ചപ്പോൾ യുവതി അതിക്രമത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇരയ്ക്ക് വൈദ്യപരിശോധന നടത്തിയിട്ടുണ്ട്. ആശുപത്രിയിൽ ഭീഷണിപ്പെടുത്തിയെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നും പോലീസിന് ഒന്നും മറയ്ക്കാനില്ലെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മുംബൈയിലെ ഇറാൻ കോൺസൽ ജനറൽ സയ്യിദ് റസ മൊസയേബ് മോട്ട്ലാഖ്. നയതന്ത്രത്തിലും സൈനിക ഇടപെടൽ ഒഴിവാക്കുന്നതിലും ഇന്ത്യ പുലർത്തുന്ന പ്രതിബദ്ധതയെ അദ്ദേഹം പ്രശംസിച്ചു. ഈ രാജ്യങ്ങൾ സമീപകാല അമേരിക്കൻ നടപടികളെ പിന്തുണയ്ക്കുന്നില്ലെന്നും പകരം സ്ഥിതിഗതികൾ സുസ്ഥിരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചതെന്നും മോട്ട്ലാഖ് പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 882 നഷ്ടത്തിൽ 76,668, നിഫ്റ്റി 250 താഴ്ന്ന് 23,800 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവൻ 280 കുറഞ്ഞ 1,11,800 ഗ്രാമിന് 13,975 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2-ഘട്ട വോട്ടെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന്. വോട്ടെടുപ്പിന് മുന്നോടിയായി SIR പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വാദം കേൾക്കും. ഇന്ന് ജാലിയൻവാലാബാഗ് ദിനം. ആദരാഞ്ജലികൾ അർപ്പിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കണ്ണൂർ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. പ്രതികളായ അധ്യാപകരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി യുവജന സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. ശബരിമല സന്നിധാനത്ത് വിഷുദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാൾ വിഷുപൂജ. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.